Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ഈജിപ്റ്റ് അപ്പസ്തോലിക യാത്രയുടെ റിപ്പോർട്ട് കേൾക്കാം ഇന്ന്. ഏപ്രിൽ 28-29 വെള്ളി ശനി ദിവസങ്ങളിലായിരുന്നല്ലോ പാപ്പ ഫ്രാൻസിസ് പിരമിഡുകളുടെയും ഫറവോയുടെയും ചരിത്രമുറങ്ങുന്ന മണ്ണിലേക്ക് ഒരു സമാധാന യാത്ര നടത്തിയത്. ഇത് 18-ാമത്തെ രാജ്യാന്തര പര്യടനമായിരുന്നു. രാഷ്ട്രങ്ങളും മതങ്ങളും ജനതകളും കൈകോർത്താൽ ഒരു മരണസംസ്കാരം ഇന്നിന്റെ മരണസംസ്കാരമില്ലാതാക്കി ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാമെന്ന ശക്തമായ സന്ദേശം നൽകിയ പാപ്പ ഫ്രാൻസിസ് ശനിയാഴ്ച ഇറ്റലിയിലെ സമയം രാത്രി 8:30 വത്തിക്കാനിൽ തിരിച്ചെത്തുകയുണ്ടായി. പാപ്പ ഫ്രാൻസിസിന്റെ സന്ദർശനത്തിന്റെ അവസാന ഭാഗത്തേക്കും പ്രസക്തമായ ഭാഗങ്ങളിലേക്കുമുള്ള ഒരു തിരനോട്ടമാണ് ഇന്നത്തെ പരിപാടി. ഈജിപ്റ്റ് വിട്ടുപോരും മുൻപ് അവസാനമായി പാപ്പ ഫ്രാൻസിസ് അവിടുത്തെ കത്തോലിക്ക വൈദികരുടെയും സന്യസ്തരുടെയും സെമിനാരി വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയുമായി നടത്തിയ നേർക്കാഴ്ചയെക്കുറിച്ച് നമുക്ക് ശ്രവിക്കാം. ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള ഈജിപ്തിൽ കത്തോലിക്കർ ജനസംഖ്യയുടെ തുലോം 0.1% മാത്രമാണ്. അതായത് ഏകദേശം 450,000 മാത്രമാണ്. അവരെ പ്രതിനിധീകരിച്ച് 1500-ലധികം അജപാലകരും വൈദിക വിദ്യാർത്ഥികളും തലസ്ഥാന നഗരമായ ഖെയ്റോയുടെ പ്രാന്തപ്രദേശത്തുള്ള മാഡിയിലെ പുരാതന സെമിനാരിയിൽ സംഗമിച്ചിരുന്നു. മഹാനായ വിശുദ്ധ ലിയോയുടെ പേരിലുള്ളതാണ് ഈ കത്തോലിക്ക സെമിനാരി. ഏപ്രിൽ 29-ാം തീയതി ശനിയാഴ്ച പാപ്പ ഫ്രാൻസിസിന്റെ അപ്പസ്തോലിക യാത്രയുടെ 2-ാം ദിവസം പ്രാദേശിക സമയം ഉച്ചതിരിഞ്ഞ് 3:15 അപ്പസ്തോലിക സ്ഥാനപതിയുടെ മന്ദിരത്തിൽ നിന്നും 17 കിലോമീറ്റർ കാറിൽ സഞ്ചരിച്ച് മാരി പാത്രിയാർക്കൽ സെമിനാരിയിലെത്തിച്ചേർന്ന പാപ്പായ ഇറക്ടർ തോമ ആഡ്ലിയുടെ നേതൃത്വത്തിൽ വലിയൊരു ജനാവലി തന്നെയാണ് ഹൃദ്യമായി സ്വീകരിച്ചത്. വേദിയിലേക്ക് നീങ്ങവെ പാപ്പ പ്രായമായവരും രോഗികളുമായ വൈദികരെയും സന്യസ്തരെയും ആദ്യം അഭിവാദ്യം ചെയ്തു. മടക്കയാത്രയ്ക്ക് മുൻപുള്ള പാപ്പായുടെ സെമിനാരിയിലെ പരിപാടി ഒരു സായാഹ്ന പ്രാർത്ഥനയായിരുന്നു. റക്ടർ തോമ ആഡ്ലിയുടെ സ്വാഗതാശംസയെ തുടർന്ന് പാപ്പ പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് സങ്കീർത്തനം 121 ആലപിക്കപ്പെട്ടു. പർവ്വതങ്ങളിലേക്ക് ഞങ്ങളിതാ കണ്ണുകളുയർത്തുന്നു. ഞങ്ങളുടെ സഹായം എവിടെ നിന്ന് വരും കർത്താവേ? ഞങ്ങളുടെ സഹായം അങ്ങിൽ നിന്നാണല്ലോ. തുടർന്ന് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:13-16 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യപ്പെട്ടു. തുടർന്ന് പാപ്പായുടെ പ്രഭാഷണമായിരുന്നു.
Sono felice di salutare in voi sacerdoti consacrati e consacrate.
പാത്രിയാർക്കിസ്മാരെ, വൈദികരെ, സന്യസ്തരെ, സെമിനാരി വിദ്യാർത്ഥികളെ, ഏവർക്കും സമാധാനാശംസ നേരുന്നു. ഇത് കർത്താവ് നൽകിയ ദിവസമാണ്. നമുക്ക് സന്തോഷിക്കാം. ക്രിസ്തു എന്നേക്കുമായി മരണത്തെ വിജയശ്രീലാളിതനായി കീഴടക്കി. നമുക്ക് അവിടുന്ന് സന്തോഷിക്കാം. ഇങ്ങനെയാണ് പാപ്പ ആരംഭിച്ചത്. നമ്മെ ഏറെ നിരാശപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ, വിനാശത്തിന്റെ പ്രവചനങ്ങൾ ചുറ്റും നടക്കുന്ന കാലഘട്ടമാണിത്. അതിനാൽ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടരുത് എന്ന് നിങ്ങളെ ഉദ്ബോധിപ്പിക്കാനാണ് ഞാൻ വന്നത്. ക്രിസ്തുവിന്റെ പ്രേഷിതർ മറികടക്കേണ്ട 7 പ്രലോഭനങ്ങൾ പാപ്പ പങ്കുവച്ചു. ഈജിപ്തിലെ താപസന്മാർ പങ്കുവച്ചിട്ടുള്ള ഇക്കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിലും ഓർപ്പിക്കട്ടെ. ജനങ്ങളെ നാം നയിക്കുന്നതിന് പകരം നയിക്കപ്പെടാനുള്ള ആഗ്രഹം, ഇതാദ്യത്തെ പ്രലോഭനമാണ്. ഇടയൻ അജഗണങ്ങളെ നവമായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നയിക്കേണ്ടവനാണ്. നിരാശയിലോ നിഷേധാത്മകമായ ചിന്താഗതിയിലോ ജീവിക്കേണ്ടവനല്ല. അതുപോലെ നിരന്തരമായ പരാതിയും വേവലാതിയും പ്രലോഭനമാണ്. നിഷേധാത്മകമായ കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടാനും പരാതിപ്പെട്ട് ജീവിക്കുന്നതും നല്ലതല്ല. തടസ്സങ്ങളെ അവസരങ്ങളും പ്രയാസങ്ങളെ വെല്ലുവിളികളുമായി സ്വീകരിച്ച് നാം മുന്നേറണം. അവയെ മറികടക്കണം. അതാണ് ഇടയധർമ്മം. 3. പരദൂഷണവും അസൂയയും ശക്തമായ പ്രലോഭനങ്ങളാണ്. ജനങ്ങളെ സഹായിക്കുകയും കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്നതിന് പകരം കുറ്റം പറഞ്ഞ് തളർത്തുകയും അവരെ താഴ്ത്തുകയും ചെയ്യുന്നത് അപകടകരമാണ്. പരദൂഷണവും അസൂയയും അതിനാൽ മറ്റുള്ളവരെ മുറിപ്പെടുത്തും. അത് വളർത്തുന്നതിന് പകരം അവരെ തളർത്തും. അതുപോലെ മറ്റുള്ളവരുമായി നമ്മെ എപ്പോഴും തുലനം ചെയ്യുന്നതും പ്രലോഭനമാണ്. വ്യക്തിയുടെ അനന്യതയും ഒപ്പം വ്യത്യാസങ്ങളും സൃഷ്ടിയുടെ സമ്പന്നതയാണ്. കൂടുതൽ കഴിവുള്ളവരുമായി തുലനം ചെയ്യുന്നത് വെറുപ്പും വൈരാഗ്യവും വരുത്തിവയ്ക്കും, പിന്നെ അഹങ്കാരവും അലസതയും വളർത്തും. മറ്റുള്ളവരെ നനച്ച് ജീവിക്കുന്നവർക്ക് തളർവാദം പിടിക്കും. കഠിനഹൃദയം ഫറവോമാരുടെ മനോഭാവമാണ്, അത് പ്രലോഭനമാണ്. ഫറവോന്മാരാകുകയെന്നാൽ ദൈവത്തോടും സഹോദരങ്ങളോടും ഹൃദയകാഠിന്യം കാട്ടുകയെന്നാണ് അർത്ഥം. നാം മറ്റുള്ളവരെക്കാൾ സമർത്ഥരാണെന്ന ഭാവം, അത് അഹങ്കാരവും ശുശ്രൂഷിക്കുന്നതിനേക്കാൾ ശുശ്രൂഷിക്കപ്പെടാനുള്ള മനോഭാവവുമാണ്. ആറാമതായി, വ്യക്തിമാഹാത്മ്യവാദവും പൊങ്ങച്ചവും പ്രലോഭനമാണ്. ഞാനും പിന്നെ ഞാനും വലിയ പ്രളയമാണ്. ഇത് ഒരു ഈജിപ്ഷ്യൻ പഴമൊഴിയാണ്. ഏഴാമതായി, അവസാനമായിട്ട്, ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നത് പ്രലോഭനമാണ്. സമർപ്പണ ജീവിതത്തിൽ പ്രവേശിച്ചിട്ടും മീനോ പറവയോ എന്ന് സംശയിക്കുന്നവരുണ്ട്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ ജീവിക്കുക, ദൈവത്തിനും ലോകത്തിനും ഇടയ്ക്ക് ഒരു വിഭജിത ഹൃദയവുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത് വലിയ പ്രലോഭനമാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, പ്രലോഭനങ്ങളെ മറികടന്ന് ക്രിസ്തുവിൽ വസിക്കുക. എന്നിൽ വസിച്ചാൽ ഞാൻ അവനിലും വസിക്കും എന്ന ക്രിസ്തുമൊഴി ഉദ്ധരിച്ചുകൊണ്ടാണ് വൈദിക വിദ്യാർത്ഥികളോടും സന്യസ്തരോടും വൈദികരോടുമുള്ള പ്രഭാഷണം പാപ്പ ഉപസംഹരിച്ചത്.
Rallegramoci in lui e per favore non vi scordate di pregare per me.
പ്രഭാഷണാനന്തരം സമർപ്പണ വ്രത നവീകരണമായിരുന്നു. തുടർന്ന് എല്ലാവരും ചേർന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി അപ്പസ്തോലിക ആശീർവാദത്തോടെയാണ് കൂടിക്കാഴ്ച സമാപിച്ചത്.
Benedicat vos omnipotens Deus Pater et Filius et Spiritus Sanctus.
മാരിയായിലെ പാത്രിയാർക്കൽ സെമിനാരിയുടെ വേദിയിൽ നിന്നും ഇറങ്ങിയ പാപ്പ ഫ്രാൻസിസ് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കാറിൽ കയറി പ്രാദേശിക സമയം സായാഹ്നം 4 മണിക്ക് 40 കിലോമീറ്റർ അകലെയുള്ള കെയ്റോ വിമാനത്താവളത്തിലേക്ക് യാത്രയായി. സായാഹ്നം 4:45 പാപ്പ വിമാനത്താവളത്തിലെത്തിച്ചേർന്നു. പ്രസിഡന്റ് അൽസീസും ഏതാനും രാഷ്ട്രപ്രതിനിധികളും പാപ്പായെ കാത്തു നിന്നിരുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഔപചാരികമായി അഭിവാദ്യം ചെയ്യുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു. ചുവപ്പ് പരവധാനിയിലൂടെ പാപ്പ തന്റെ ചെറിയ ബാഗുമായി വിമാനപ്പടവുകൾ കയറി. കവാടത്തിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് രാഷ്ട്രത്തലവന്മാരോടും ജനപ്രതിനിധികളോടും അങ്ങകലെ അമ്പരചുംബികളായി നിന്ന പിറമിഡുകളെ നോക്കി ഈജിപ്തിലെ ജനങ്ങളോടും യാത്ര പറഞ്ഞുകൊണ്ട് പാപ്പ വിമാനത്തിലേക്ക് പ്രവേശിച്ചു. പ്രാദേശിക സമയം 5 മണിക്ക് പാപ്പായുടെ അലിതാലിയ വിമാനം A321 പടിഞ്ഞാറിന്റെ മെഡിറ്ററേനിയൻ തീരങ്ങളെ ലക്ഷ്യമാക്കി തെളിഞ്ഞ ആകാശത്തിലേക്ക് പറന്നുയർന്നു. പാപ്പ ഫ്രാൻസിസിന്റെ ഈജിപ്റ്റ് അപ്പസ്തോലിക യാത്രയിൽ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച April 28 നടന്ന ശ്രദ്ധേയമായ സംഭവമായിരുന്നു രാഷ്ട്രപ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ച. ഈജിപ്തിലെ ഭരണപക്ഷത്തെയും മറ്റ് പാർലമെന്ററി അംഗങ്ങളെയും രാജ്യാന്തര പ്രതിനിധികളെയും നാടിന്റെ നയതന്ത്ര പ്രതിനിധികളെയും തലസ്ഥാന നഗരമായ കെയ്റോയിലെ ഹെലിയോപോളിസിലുള്ള അൽ മെസ്സ രാജ്യാന്തര സമ്മേളന കേന്ദ്രത്തിലാണ് പാപ്പ അഭിസംബോധന ചെയ്തത്. ആമുഖമായ പ്രസിഡന്റ് അൽ സിസി രാഷ്ട്രത്തിന്റെ പേരിൽ പാപ്പായ്ക്ക് സ്വാഗതം അർപ്പിച്ചു.
La ringrazio, signor Presidente, per le sue cordiali parole di benvenuto e per l'invito che mi ha
Arabi samadhan aashamsayodeyanu papa aarambhichathu.
Pauranikathayude mannil kaalu kuttiyathil santosham. Innum logam angeekarikkunna mahathaya samskaramaanu Egypt. Adinte mahatvam kaalaatheethamaanu. Faravonmarudeyum Coptukaludeyum Muslimgaludeyum naadu maatramalla Egypt. പൂർവ്വപിതാക്കന്മാരുടെയും നാടാണിത്. ബൈബിളിന്റെ ഏടുകളിൽ ധാരാളം പ്രതിപാദിക്കപ്പെടുന്ന നാടാണിത്. ആദ്യമായി മോശയ്ക്ക് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊടുത്തത് ഇവിടെയാണ്. ഇവിടെ സീനായി മലയിലാണ് ദൈവം തന്റെ ജനത്തിനും മാനവകുലത്തിനുമായി 10 കൽപ്പനകൾ നൽകിയത്. ഈജിപ്തിലെ മണ്ണ് തിരുക്കുടുംബത്തിന് യേശുവിനും മറിയത്തിനും യൗസേപ്പിനും അഭയം നൽകിയിട്ടുള്ളതും ചരിത്രമല്ലേ? 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുവിനോട് ഈജിപ്ത് കാണിച്ച ആതിഥ്യം മാനവികതയുടെ മനോധർപ്പണത്തിൽ ഇന്നും മായാതെ നിൽക്കുന്നു. അതിനാൽ ഈ നാട് ഞങ്ങളുടേതാണ് എന്നൊരു വികാരം ശക്തവും സ്വാഭാവികവുമാണ്. അറബിയിൽ പറയും പോലെ മിസ്രു അൽദുനിയ, ഈജിപ്ത് ലോകമാതാവാണ്. ഇന്നും സുഡാൻ, എരിത്രയ, സിറിയ, ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ നാട് അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും സ്വീകരിക്കുക മാത്രമല്ല, അവരെ ഇവിടുത്തെ സംസ്കാരത്തിലേക്ക് ഉൾച്ചേർക്കാൻ കാര്യമായി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. മധ്യപൂർവ്വ ദേശത്തെ അതിക്രമങ്ങൾ ആളിപ്പടരാതെ സൂക്ഷിക്കുകയും അതിനു തടയിടുവാൻ പോരുന്നതുമായ സങ്കീർണവും തന്ത്രപ്രധാനവുമായ നിലപാടാണ് ഈജിപ്തിന്ന് കൈക്കൊള്ളുന്നത്. അപ്പത്തിനും സ്വാതന്ത്ര്യത്തിനും സാമൂഹ്യനീതിക്കും ഈജിപ്തിന്റെ മണ്ണിൽ കുറവില്ല എന്ന അവസ്ഥയും നിലപാടുമാണ് ഇന്നാട്ടിലേക്ക് ജനതകളെ മാടി വിളിക്കുന്നത്. ഈജിപ്ഷ്യൻ ജനതയുടെ ഈ ജനിതക നന്മയും മഹത്വവും ലിഖിത നിയമത്തിനും മേലെ ജീവിക്കുന്ന നിയമവും ആശകൾക്കും അഭിലാഷങ്ങൾക്കും മീതെ യഥാർത്ഥമായ അർപ്പണവും വാക്കുകൾക്കും അപ്പുറം പ്രവർത്തികളുമാക്കി പരിവർത്തനം ചെയ്യാനായാൽ ഐക്യദാർഢ്യത്തിന്റെ ലക്ഷ്യം പൂവണിയുക തന്നെ ചെയ്യും. അധികാരത്തിനും ആയുധ വിപണനത്തിനും മതമൗലികവാദത്തിനും ചിലപ്പോൾ ദൈവത്തിന്റെ പേരിലും അഴിച്ചുവിടുന്ന മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത അനീതിയും അതിക്രമങ്ങളും ഇന്നാട്ടിലിന്ന് അധികമായി കടന്നുവരുന്നുവെന്നത് ഖേദകരം തന്നെ. ക്രൂരവും വിവേകരഹിതവുമായ അതിക്രമങ്ങൾക്ക് വേദിയാകുന്ന നാടിന്റെ സമാധാനം ഊട്ടിയുറപ്പിക്കാനും ബലപ്പെടുത്താനുമുള്ള വലിയ ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. എത്രയോ കുടുംബങ്ങളാണ് ഇന്നിവിടെ അനീതിയുടെ അതിക്രമങ്ങളാൽ വേദനിക്കുന്നത്. തങ്ങളുടെ മക്കളെയോർത്ത് വിലപിക്കുന്ന മാതാപിതാക്കളും കുടുംബങ്ങളും ഇവിടെ ഈ വേദിയിലിരിപ്പുണ്ട്. അതിക്രമങ്ങൾക്ക് ഇരയായവരിൽ ഈ നാടിന്റെ യുവജനങ്ങളെയും സായുധ സേനാംഗങ്ങളെയും പോലീസുകാരെയും ഈജിപ്ഷ്യൻ പൗരന്മാരെയും പ്രത്യേകമായി ഓർക്കുന്നു. അതുപോലെ ഭീഷണിയും കൊലപാതകവും അതിക്രമങ്ങളും മൂലം വടക്കൻ സീനായി വിട്ടുപോകേണ്ടി വന്നവരെ മറക്കില്ല. വേദനിക്കുന്നവരെ തുണയ്ക്കാനും അവർക്ക് അഭയമേകാനും ഓടിയെത്തിയ അധികാരികളെയും നല്ല പൗരന്മാരെയും നന്ദിയോടെ ഓർക്കുന്നു. കോപ്റ്റിക് ദേവാലയങ്ങളിൽ കഴിഞ്ഞ ഡിസംബറിലും വളരെ അടുത്ത് ടാൻഡയിലും അലക്സാണ്ട്രിയയിലും കൊല്ലപ്പെട്ടവരെയും അനുസ്മരിക്കുന്നു. അവരുടെ കുടുംബങ്ങളെയും നാട്ടുകാരെയും ഹൃദയപൂർവ്വം അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. അവരുടെ മനസ്സുകളെ ദൈവം പ്രശാന്തമാക്കട്ടെ. പ്രിയ പ്രസിഡന്റ്, പൗരപ്രമുഖരെ, നിങ്ങളുടെ ദേശീയവും അന്തർദേശീയവുമായ സമാധാന പ്രയത്നങ്ങളെ ശ്ലാഘിക്കുന്നു. പുരോഗതിയും സമൃദ്ധിയും സമാധാനവും ഏറെ ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട്. അതിന് ഏറെ കഠിനാധ്വാനവും ബോധ്യവും സമർപ്പണവും ആവശ്യമാണ്. മനുഷ്യാവകാശത്തോടുള്ള വിവേചനമില്ലാത്ത ആദരവും സമത്വത്തിന്റെ മനോഭാവവും മതസ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും അതിന് ആവശ്യമാണ്. അവകാശങ്ങളെയും ഉത്തരവാദിത്വങ്ങളെയും കുറിച്ച് പറയുമ്പോൾ സ്ത്രീകളോടും കുട്ടികളോടും പാവങ്ങളോടും രോഗികളോടും നാം പ്രത്യേകം പരിഗണനയുള്ളവരായിരിക്കണം. യഥാർത്ഥമായ പുരോഗതിയുടെ കേന്ദ്രവും മാനദണ്ഡവും മനുഷ്യവ്യക്തിയായിരിക്കണം. അവരുടെ വിദ്യാഭ്യാസത്തിനും അന്തസ്സിനും ആരോഗ്യത്തിനുമുള്ള കൂട്ടുത്തരവാദിത്വം പുരോഗതിക്ക് ആവശ്യമാണ്. സമൂഹത്തിലെ ദുർബലരായവരോട്, വിശിഷ്യ സ്ത്രീകളോടും കുട്ടികളോടും പ്രായമായവരോടും രോഗികളോടും വൈകല്യമുള്ളവരോടും ന്യൂനപക്ഷങ്ങളോടും ആരെയും ഒഴിവാക്കാതെ കാണിക്കുന്ന കരുതലിനെ ആശ്രയിച്ചായിരിക്കും ഒരു രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധിയും മഹത്വവും.
Affinché nessuna persona e nessun gruppo sociale rimangano esclusi o lasciati ai margini.
രാഷ്ട്രത്തിന് നൽകിയ ശ്രദ്ധേയമായ സന്ദേശത്തെ തുടർന്ന് പ്രാദേശിക സമയം വൈകുന്നേരം 5:20 പാപ്പ ഫ്രാൻസിസ് കോപ്റ്റിക് പോപ്പ് എന്നറിയപ്പെടുന്ന ഓർത്തഡോക്സ് പത്രിയാർക്കി സ്തവാദ്രോസ് ദ്വിതീയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പുറപ്പെട്ടു. പാപ്പായുടെ ഈജിപ്ത് സന്ദർശനത്തിൽ ക്രൈസ്തവ ഐക്യഭാവം പ്രകടമാക്കിയ വലിയ സംഭവമായിരുന്നത്. പാത്രിയാർക്കീസുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയെ തുടർന്ന് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭാ പ്രതിനിധികളുമായുള്ള സമ്മേളനം പാത്രിയാർക്കൽ ഭവനത്തിലെ ഹാളിൽ നടന്നു. പാത്രിയാർക്കി സ്തവാദ്രോസ് പാപ്പായ്ക്ക് സ്വാഗതം ആശംസിച്ചു. ഈജിപ്ത് പ്രകാരം പുരാതന കാലം മുതൽക്കേ ദൈവപ്രബോധനങ്ങളുടെ ദീപഗോപുരമായിരുന്നെന്നും കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ആത്മീയ സംഗമവേദിയായിരുന്നെന്നും കോപ്റ്റിക് സഭാതലവൻ വിശേഷിപ്പിച്ചു. പാപ്പ ഫ്രാൻസിസിന്റെ സഹോദര സാന്നിധ്യത്തിന് നന്ദി പറയുകയും ക്രൈസ്തവരുടെ പരസ്നേഹമാണ് ക്രിസ്തുവിന് ലോകസാക്ഷ്യമാകുന്നതെന്ന് പ്രസ്താവിച്ചുകൊണ്ട് സ്വാഗതമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പാപ്പ ഫ്രാൻസിസ് ഈജിപ്തിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭാപ്രതിനിധികളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ക്രൈസ്തവ ലോകം ആഘോഷിച്ച പെസഹായുടെ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പാപ്പ ആരംഭിച്ചത്. ഉദ്ധിതനിലുള്ള വിശ്വാസവും ഉദ്ധാന സന്തോഷവും ക്രൈസ്തവരെ ഒന്നിപ്പിക്കുന്നു. പത്രോസിന്റെ പരമാധികാരത്തിലുള്ള സഭയും ഈജിപ്തിൽ മാർക്കോസ് സുവിശേഷകൻ തുടക്കമിട്ട സഭയും തമ്മിലുള്ള സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ സന്ദർശനം. നാം ക്രിസ്തുവിൽ ഒന്നാണെന്നും അവിടുന്ന് നമ്മുടെ സകലതുമാണെന്നും പ്രഘോഷിക്കുമ്പോഴും കർത്താവിന്റെ വിരുന്നുമേശയിൽ ദൃശ്യമാകുന്ന ഒരു കൂട്ടായ്മയ്ക്കായി നാം ഇനിയും പ്രാർത്ഥിക്കണം, പരിശ്രമിക്കണം. ഇന്ന് ഇവിടെ സഫലമാകുന്ന കൂട്ടായ്മയുടെ അടയാളമാണ് നവമായ സംയുക്ത പ്രഖ്യാപനം: ഒരു കർത്താവും, ഒരു വിശ്വാസവും, ഒരു ജ്ഞാനസ്നാനവും. ക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനത്തിലുള്ള കൂട്ടായ പ്രഖ്യാപനത്തിലൂടെ അങ്ങനെ സമ്പൂർണ്ണ ക്രൈസ്തവ ഐക്യത്തിന്റെ പാതയിൽ നാം കൂടുതൽ അടുക്കുകയാണ്, നമ്മുടെ പരിശ്രമങ്ങൾ കൂടുതൽ സാക്ഷാത്കരിക്കപ്പെടുകയാണ് എന്ന് പാപ്പ ആശംസിച്ചു. കൂട്ടായ്മയുടെ പ്രയാണത്തിൽ ദൈവമാതാവ് തെയോതെക്കോസ് നമുക്ക് തുണയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് പാപ്പ തന്റെ പ്രഭാഷണം ഉപസംഹരിച്ചത്. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭാ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയെ തുടർന്ന് പ്രാദേശിക സമയം വൈകുന്നേരം 7 മണിയോടെ പാപ്പ ഫ്രാൻസിസ് കെയ്റോയിലുള്ള അപ്പസ്തോലിക സ്ഥാനപതിയുടെ മന്ദിരത്തിലേക്ക് വിശ്രമത്തിനായി മടങ്ങി. മന്ദിരത്തിന് മുന്നിൽ രാത്രിയുടെ യാമത്തിലും പാപ്പായെ കാത്തുനിന്ന 300-ൽ യുവജനങ്ങളെ മട്ടുപ്പാവിൽ നിന്നും പാപ്പ അഭിസംബോധന ചെയ്തു.
Io so che siete venuti in pellegrinaggio.
Aluli e nentogito fe ziara.
ഇന്നാടിന്റെ നാനാ ഭാഗത്തു നിന്നുമെത്തിയ തീർത്ഥാടകരായ യുവജനങ്ങളെ അഭിവാദ്യങ്ങൾ. നാം ഇനിയും നാളെ ബലിവേദിയിൽ സംഗമിക്കും, ഒരുമിച്ച് പ്രാർത്ഥിക്കും. എന്നാൽ നിങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കാൻ അതിയായ സന്തോഷമുണ്ട്. അറബിയിൽ പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന തുടങ്ങിക്കൊടുത്തു. യുവജനങ്ങൾ അത് ഏറ്റുചൊല്ലി.
Preghiamo insieme il Padre nostro.
Abban allazi fis samawat.
ആശീർവാദത്തിന് മുൻപ് ഒരു കാര്യം കൂടെ. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവരെയും ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എതിരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവരെയും ഓർമ്മിക്കുക. രണ്ട് കൂട്ടർക്കു വേണ്ടിയും ശത്രുക്കൾക്കും മിത്രങ്ങൾക്കു വേണ്ടിയും ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. എന്നിട്ട് പാപ്പ ഫ്രാൻസിസ് അവർക്ക് അപ്പസ്തോലിക ആശീർവാദം നൽകി. ഈജിപ്റ്റ് നീനാൾ വാഴട്ടെ എന്ന ആശംസയുമായി അപ്പസ്തോലിക യാത്രയുടെ വെള്ളിയാഴ്ചത്തെ പരിപാടികൾക്ക് അങ്ങനെ തിരശീല വീണു. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് പാപ്പ ഫ്രാൻസിസിന്റെ ഈജിപ്റ്റ് അപ്പസ്തോലിക യാത്രയുടെ റിപ്പോർട്ടാണ്. ഇത് അവതരിപ്പിച്ചത് ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും. ഇതോടെ ഇന്നത്തെ മലയാള പരിപാടികൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.